2023 December 14 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സന്ദേശം. മുഖ്യമന്ത്രി നിയമനത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രസൂനസ് കണ്ടെത്ത് എഴുതുന്നു. October 9 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ജയിച്ച പുതിയ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരാൻ BJP തീരുമാനിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഭരണം നിലനിർത്തുകയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും കോൺഗ്രസിനെ പുറത്താക്കുകയും ചെയ്തതോടെ പുതിയ താരോദയങ്ങൾക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വം വഴി തുറന്നു. ഭരണം നിലനിർത്തിയിട്ടും മധ്യപ്രദേശിൽ 2005 മുതൽ താൻ അലങ്കരിക്കുന്ന മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്ത് ശിവരാജ് സിംഗ് ചൌഹാനും രാജസ്ഥാൻ അടക്കിവാണ് വസുന്ധര രാജെ സിന്ധ്യയും 2003 മുതൽ 2018 വരെ മുഖ്യമന്ത്രി പദം വഹിച്ച രമൺ സിംഗും പിന്നണിയിലേക്ക് നീങ്ങി. പുതുമുഖ പരീക്ഷണം പതിവ്. സംസ്ഥാനങ്ങളെ പാർട്ടി ഭരണത്തിലെത്തുന്നത് പാർട്ടിയുടെ ശക്തിയുടെ തെളിവാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് BJP തെരഞ്ഞെടുപ്പ് കരുനീക്കങ്ങൾ നടത്താറ്. അതുകൊണ്ടുതന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിയും അദ്ദേഹം നൽകിയ ഉറപ്പുകളെയും കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തീരുമാനങ്ങളും നയങ്ങളും കൃത്യമായി നടപ്പാക്കുന്നവരുമാകണമെന്ന് നിർബന്ധമുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുമ്പോഴും ഭരണ തുടർച്ച ലഭിക്കുമ്പോഴും മുഖ്യമന്ത്രിമാരെ മാറ്റുകയോ നിലനിർത്തുകയോ ചെയ്യുന്നതിന് ഇത് മാനദണ്ഡമാക്കുന്നു. 2016 കോൺഗ്രസിൽ നിന്ന് ഭരണം പിടിച്ച ആസാമിൽ പാർട്ടി നേതാവായ സർബാനന്ദ സോണോവാളിനെ മാറ്റി കോൺഗ്രസിൽ നിന്ന് വന്ന ഹിമന്ത ബിശ്വശർമ്മ, ഗോവയിൽ പ്രമോദ് സാവന്ത്, അരുണാചൽ പ്രദേശിൽ പ്രേമ ഖണ്ഡു എന്നിവർ പുതുമുഖങ്ങളായിരുന്നു. കർണാടകയിൽ യെദ്യൂരപ്പയ്ക്ക് പകരം ബസവരാജ് ബൊമ്മയെ, ത്രിപുരയിൽ ബിപ്ലവ് കുമാറിന് പകരം മണിക് സാഹയെയും നിയമിച്ചിരുന്നു. BJP കോട്ടയായ ഗുജറാത്തിൽ മോദിയുടെ പിൻഗാമികളായി നിലവിൽ ഭൂപേന്ദ്രഭായ് പട്ടേൽ അടക്കം 3 പേർ വന്നു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് 2 തവണയും അവസരം നൽകിയത് അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി വിലയിരുത്തിയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആദ്യമായി സഭയിലെത്തുന്ന നേതാവാണ്. എന്നാൽ BJP സംഘടനാ പാഠവും തെളിയിച്ചിരുന്നു. RSS ബന്ധവും നേട്ടമായി. സിന്ധ്യ രാജകുടുംബത്തിൽ നിന്നുള്ള വസുന്ധര രാജയെ മാറ്റി ഭജൻലാലിനെ കൊണ്ടുവരുമ്പോൾ BJP കൃത്യമായ സന്ദേശം നൽകുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ പരിചയത്തെക്കാൾ പാർട്ടിക്കുള്ളിലെ സ്വീകാര്യതയാണ് മുഖ്യം. വസുന്ധരയ്ക്ക് പാർട്ടിക്കുള്ളിൽ സ്വാധീനമുണ്ടെങ്കിലും നരേന്ദ്രമോദി അമിത്ഷാ ദ്വയത്തിന് അനഭിമത ആയിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വസുന്ധരയുടെ നേതൃത്വം രാജസ്ഥാനിൽ പാർട്ടിക്ക് ആവശ്യമില്ലെന്ന സന്ദേശവും BJP നൽകുന്നു. മധ്യപ്രദേശിൽ 2005 മുതൽ മുഖ്യമന്ത്രി പദത്തിലുള്ള ശിവരാജ് സിംഗ് ചൌഹാൻ 2018 ഇളക്കം തട്ടിയിരുന്നു. അന്ന് കോൺഗ്രസ് ഭരണത്തിലേറിയതോടെ തീരുമാനമെടുക്കേണ്ടി വന്നില്ല. എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സഹായത്തോടെ BJP വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ചൌഹാന് വീണ്ടും അവസരം നൽകാൻ പാർട്ടി തീരുമാനിച്ചു. ഇക്കുറി വൻ വിജയം നേടിയെങ്കിലും മുൻ തീരുമാനപ്രകാരം പുതിയ നേതാവിനെ ഇറക്കുകയായിരുന്നു പാർട്ടി. ഭരണവിരുദ്ധ തരംഗം അതിജീവിച്ച് ഭരണ തുടർച്ച നേടിയ സംസ്ഥാനത്ത് പാർട്ടിയുടെ സ്വാധീനം നിലനിർത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കാൻ തങ്ങളുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ആൾ വേണമെന്ന കേന്ദ്ര നേതൃത്വം തീരുമാനമാണ് മോഹൻ യാദവിലേക്ക് എത്തിച്ചത്. ഛത്തീസ്ഗഡിൽ ലഭ്യമായ നേതാക്കളിൽ പ്രമുഖൻ മാത്രമായിരുന്നു മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ്. അതിനാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുക ബുദ്ധിമുട്ടായില്ല. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായിയും മധ്യപ്രദേശിലെ മോഹൻ യാദവും രാജസ്ഥാനിലെ ഭജൻലാൽ ശർമ്മയും മുഖ്യമന്ത്രി പദ പ്രഖ്യാപനത്തിന് മുൻപ് വരെ ചർച്ചകളിലൊന്നും ഉയർന്നു വന്നിരുന്നില്ല. രാജസ്ഥാനിൽ നിയമസഭാ കക്ഷി യോഗത്തിന് മുൻപ് നടന്ന ഫോട്ടോ സെക്ഷനിൽ 3rd നിരയിൽ അപ്രസക്തനായി നിൽക്കുന്ന ഭജൻലാൽ ശർമ്മയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 3 ഇടത്തും പുതുമുഖങ്ങൾ വേണമെന്ന് ആദ്യമേ തീരുമാനിച്ച കേന്ദ്ര നേതൃത്വം സാധ്യത പട്ടികയിലുള്ളവരുടെ പേരുകൾ അവസാന നിമിഷം വരെ പുറത്തുവിട്ടില്ല. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിമാരുടെയും MPമാരുടെയും പേരുകളായിരുന്നു മാധ്യമ ചർച്ചകളിൽ നിറഞ്ഞത്. ആ സസ്പെൻസ് നീണ്ടതോടെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് 1 ആഴ്ചയിലേറെ നീണ്ടു. ജാതി സമവാക്യം പാലിച്ച് നിയമനം. കോൺഗ്രസ് ജാതി സെൻസസ് രാഷ്ട്രീയ വിഷയമായി ഉയർത്തവേ അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജാതി സമവാക്യങ്ങൾ പാലിക്കാനുള്ള BJP മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് പുതിയ മുഖ്യമന്ത്രിമാരുടെ നിയമനം. ഛത്തീസ്ഗഡിലെ ഗോത്രമേഖലയായ സുർഗുജിയിലും ബസന്തറിലുമായി 26 സീറ്റുകളിൽ 22 BJP വിജയിച്ചപ്പോൾ ആദിവാസി സമുദായത്തിൽപ്പെട്ട വിഷ്ണുദേവ് സായിയെ മുഖ്യമന്ത്രിയാക്കിയതിലെ രാഷ്ട്രീയം വ്യക്തം. രാഷ്ട്രപഥത്തിലെത്തിയ ദ്രൌപദി മുർമുവിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ മേഖലകളിൽ പാർട്ടി പ്രചാരണം നടത്തിയതും. ജനസംഖ്യ 32% ആദിവാസി വിഭാഗങ്ങളുള്ള സംസ്ഥാനത്ത് വിഷ്ണുദേവ് സായിയെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ 2024 പൊതു തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണ BJP ഉറപ്പാക്കുന്നു. ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടുന്ന 6 സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 22% വരുന്ന ആദിവാസി വിഭാഗങ്ങളെയും തീരുമാനം സ്വാധീനിച്ചേക്കാം. ഹിന്ദി ബെൽറ്റിലെ 75 ലോക്സഭാ സീറ്റുകളിൽ 20 ഗോത്രവർഗ വിഭാഗങ്ങൾക്കായി സംഭരണം ചെയ്യപ്പെട്ടവയാണെന്നും ഓർക്കണം. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി യാദവ സമുദായത്തിൽ നിന്നുള്ള ആളും ഉപമുഖ്യമന്ത്രിമാരിൽ ജഗദീഷ് ദേവ്ദ ദളിതും രാജേന്ദ്ര ശുക്ല ബ്രാഹ്മണനുമാണ്. സ്പീക്കറായി ഒരു താക്കൂർ സമുദായ അംഗമായ മുൻ കേന്ദ്രമന്ത്രി നരേന്ദ്ര സിംഗ് തോമറിനെ തിരഞ്ഞെടുത്തു. ബ്രാഹ്മണ സമുദായത്തിന് സംസ്ഥാന വോട്ട് ബാങ്കിൽ വലിയ സ്വാധീനമില്ലെങ്കിലും അവരെ കൈവിടില്ലെന്ന സൂചന ജഗദീഷ് ദേവ് ദയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിലൂടെ നൽകി. മധ്യപ്രദേശിൽ യാദവർ ആകെ ജനസംഖ്യയുടെ 6% മാത്രമാണെങ്കിലും ബീഹാറിലെയും UPയിലെയും സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ മോഹൻ യാദവിന്റെ നിയമനത്തിന് പ്രസക്തിയേറെ. രാജസ്ഥാനിൽ ബ്രാഹ്മണർക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമുള്ള BJPയുടെ പരമ്പരാഗത സവർണ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ അത് അനിവാര്യമായി. രാജസ്ഥാനിൽ ഏതാണ്ട് 7% മാത്രമാണ് ബ്രാഹ്മണർ. വടക്കുകിഴക്കൻ അതിർത്തി പങ്കിടുന്ന UPയിൽ ജനസംഖ്യയുടെ 10% ബ്രാഹ്മണരുണ്ട്. ഹരിയാനയിൽ 12%, മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അവർ 5% വീതമാണ്. ഇവിടങ്ങളിൽ നിന്നുള്ള 145 MPമാരിൽ 114 പേർ ബ്രാഹ്മണർ അടങ്ങിയ പൊതുവിഭാഗം സീറ്റുകളിൽ നിന്നുള്ളവരാണ്. അതേസമയം രാജസ്ഥാനിലെ രജപുത്ര വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ രാജകുടുംബാംഗം കൂടിയായ ദിയ കുമാരിയെ ഉപമുഖ്യമന്ത്രിയാക്കി. രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബൈർവ ദളിത് നേതാവാണ്. മുൻ MPമാരുടെയും സിന്ധ്യയുടെയും ഭാവി. 3 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ നിർണയിക്കപ്പെട്ടതോടെ അവിടെ ജയിച്ച മുൻ MPമാരുടെ റോളും മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞുകേട്ട കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യം ബാക്കിയാകുന്നു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ച മുൻ MP പ്രഹ്ലാദ് സിംഗ് പട്ടേൽ, പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വർഗീയ എന്നിവർക്ക് ഒരു പദവിയും ലഭിച്ചില്ല. മുൻ കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ സ്പീക്കറായി. രാജസ്ഥാനിൽ MLMാരായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ MPമാരായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, രാജ്യവർദ്ധൻ റാത്തോർ, ഛത്തീസ്ഗഡിൽ രേണുക സിംഗ് എന്നിവർക്ക് പാർട്ടി എന്ത് റോൾ നൽകുമെന്നും കാത്തിരുന്ന് കാണാം.